റേഡിയോ മാറ്റുലി 90.4 പുതുനാമ്പുകൾ.
നവകേരളത്തിനായി ഒരു ചുവടുവയ്പ്.
പ്രളയാനന്തര കേരളത്തിന്റെ പുനർനിർമ്മിതിക്കായി യുനിസെഫിന്റെ സഹകരണത്തോടെ റേഡിയോ മാറ്റുലി അവതരിപ്പിക്കുന്ന പരിപാടി
പുതുനാമ്പുകൾ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പുതുനാമ്പുകൾ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മനുഷ്യ സമൂഹത്തിന്റെ ചരിത്രം ഇത്രമേൽ ആവേശകരമായിരിക്കുന്നത് അത് അതിജീവനത്തിന്റെ മഹാഗാഥകൾ കൂടി ആയതുകൊണ്ടാണ്. ഉറ്റവരെ നഷ്ടമായതുമൂലമുള്ള നിത്യദുഃഖവും ഒരായുസ് കൊണ്ട് സ്വരുക്കൂട്ടിയതൊക്കെയും ഒറ്റയടിക്കില്ലാതായ ദുരിതവും സൃഷ്ടിച്ച ഓഗസ്റ്റിലെ പ്രളയം ഏത് കണ്ണീർ പ്രവാഹത്തിനും മീതെ ഉയർന്നു നിൽക്കുന്ന കൂട്ടായ്മയുടെ കരുത്തായി അടയാളപ്പെടുമെന്നതിൽ തർക്കമില്ല. കുത്തിയൊലിച്ചുവന്ന പ്രളയജലം ലോകത്തിലെ മറ്റിടങ്ങളിലെന്ന പോലെ ജനപദങ്ങളെ തുടച്ചു നീക്കുകയോ ആളുകളെ ഛിന്നഭിന്നമാക്കി പലായനം ചെയ്യിക്കുകയോ ആയിരുന്നില്ല. പകരം ഒരുമിപ്പിക്കുകയായിരുന്നു, ചേർന്നു നിൽക്കാൻ, ചേർത്തു നിർത്താൻ പഠിപ്പിക്കുകയായിരുന്നു. മലയാളി ഇന്നോളം അനുഭവിച്ചിട്ടില്ലാത്ത കൂട്ടായ്മയുടെയും സാഹോദര്യത്തിന്റെയും കാഴ്ചയാണ് ആ നാളുകളിൽ കണ്ടത്, നാം അനുഭവിച്ചറിഞ്ഞത്. പ്രളയശേഷമുള്ള നിർണായക അതിജീവന ഘട്ടത്തിലാണ് നാം. നവകേരള സൃഷ്ടിയാണ് ലക്ഷ്യം വയ്ക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ആവർത്തിച്ചിട്ടുള്ളതാണ്. രാജ്യാന്തര നിലവാരത്തോടെയുള്ള നിർമ്മാണമാണ് സ്വപ്നം കാണുന്നത്. പ്രളയകാലത്ത് കണ്ട ഒത്തൊരുമ ഇനിയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. നാം ഒന്നിച്ചു നീങ്ങണം. നവകേരളം പടുത്തുയർത്തുന്നതിനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുമ്പോൾ റേഡിയോ മാറ്റുലിയും ഒപ്പം ചേരുകയാണ്. പുതുനാമ്പുകൾ പുതുനാളുകളിലേക്കുള്ള ഒരു വഴികാട്ടിയാണ്. പ്രളയാനന്തര കേരളത്തിന്റെ പുനർനിർമ്മിതിക്കായും യുണിസെഫിന്റെ സഹകരണത്തോടെയാണ് പരിപാടി പ്രക്ഷേപണം ചെയ്യുന്നത്. ദുരന്തങ്ങളെ അതിജീവിക്കാനുള്ള കരുത്താർന്ന പാഠങ്ങൾ പരിപാടിയിലൂടെ ശ്രോതാക്കൾക്ക് ശ്രവിക്കാം. പരിപാടിയുടെ ആദ്യ അധ്യായത്തിൽ അതിഥിയായി എത്തുന്നത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സ്റ്റേറ്റ് പ്രോജക്ട് ഓഫീസർ ശ്രീ ജോ ജോൺ ജോർജ് ആണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങളെയും ഭിന്നശേഷി സൗഹൃദ ഭവന നിർമ്മാണത്തിന്റെ പ്രാധാന്യത്തെയും കുറിച്ചാണ് അദ്ദേഹം ഇവിടെ പങ്കുവയ്ക്കുന്നത്.
നമ്മളറിയുന്ന പോലെ കഴിഞ്ഞൊരു 2 വർഷത്തിനുള്ളിൽ നമ്മൾ 4 പ്രധാന ദുരന്തങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നു. 2016 കൊല്ലം പുറ്റിങ്ങൽ ദുരന്തം നമുക്ക് ഏകദേശം 110 വ്യക്തികളെ നമുക്ക് നഷ്ടപ്പെട്ടു. അതിനുശേഷം നമുക്കറിയാം ഓഖി ദുരന്തത്തിലും വളരെയധികം ആൾക്കാരെ നമ്മൾക്ക് നഷ്ടപ്പെടുകയുണ്ടായി, കുറേ പേരെ കാണാതാവുകയുണ്ടായി. അതിനുശേഷം നമുക്കറിയാം കഴിഞ്ഞ വർഷം എല്ലാ ജില്ലകളും സംസ്ഥാന സർക്കാർ വരൾച്ച ബാധിതമായി പ്രഖ്യാപിക്കുകയുണ്ടായി. അതിനുശേഷം 2018 നമ്മളെല്ലാവരും കണ്ട ഏറ്റവും വലിയ, നമ്മുടെ ഓർമ്മയിൽ നമ്മൾ കണ്ട ഏറ്റവും വലിയ ജലപ്രളയം. അപ്പം അങ്ങനെ ഈ 4 ദുരന്തങ്ങൾ നോക്കുകയാണെങ്കിൽ കേരളം ഒരു ബഹുമുഖ ദുരന്ത സാധ്യതാ പ്രദേശം എന്ന് പറയുന്നതിൽ ഒരു തെറ്റും ആരും തന്നെ പറയുകയില്ല. എന്ന് മാത്രമല്ല, ഈ ദുരന്തങ്ങളിൽ നമുക്ക് ആളുകളെ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഒരു ദുരന്തത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ നഷ്ടം. അതിനുശേഷം നമ്മൾ ഇപ്പോൾ UN പഠന റിപ്പോർട്ട് പറയുന്ന പോലെ നമുക്ക് ഈ പ്രളയത്തിൽ 31,000 കോടിയുടെ നഷ്ടങ്ങളും അത് പുനർനിർമ്മിക്കുന്നതിനായിട്ട് ആവശ്യം ഉണ്ട് എന്നാണ് പറയുന്നത്. സാമ്പത്തികമായിട്ട് നമ്മുടെ ആവശ്യം തീർച്ചയായിട്ടും നമുക്ക് ഒരു പക്ഷേ നമുക്കത് ലഭിക്കുമായിരിക്കും. എന്നാൽ ജീവനുകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് തിരിച്ചു ലഭിക്കില്ല എന്ന് നമുക്കറിയാം. അപ്പം അതുകൊണ്ട് ഏറ്റവും വലിയ നഷ്ടം നമ്മുടെ ജീവനുകളാണ്. അപ്പോൾ ഈ ജീവൻ രക്ഷിക്കുക, ഓരോ ജീവനും അമൂല്യമാണ്, ഓരോ ജീവൻ നിലനിർത്തുക അല്ലെങ്കിൽ സംരക്ഷിക്കുക എന്നുള്ള വലിയൊരു ദൗത്യമാണ് നമുക്ക് മുന്നിലുള്ളത്. കേരളം സുരക്ഷിത പാതയിൽ എന്നുള്ളൊരു രീതിയിലാണ് ഇതിൻ്റെ മോട്ടോ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മോട്ടോ എന്ന് പറയുന്നത് തന്നെ അതാണ്. അപ്പോൾ ഈ ദുരന്തങ്ങൾ വർദ്ധിച്ചു വരുന്നു, അത് പല കാരണങ്ങൾ മൂലം, കാലാവസ്ഥ വ്യതിയാനം മൂലമുണ്ട്, ജനപ്പെരുപ്പം മൂലമുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത് മൂലമുണ്ട്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ദുരന്തങ്ങൾ വർദ്ധിച്ചു വരുന്നു. അപ്പോൾ ഈ ദുരന്തങ്ങൾ ഇല്ലാത്തൊരു സംസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഇല്ലാത്തൊരു സ്ഥലത്ത് പോയി നമുക്ക് താമസിക്കാമെന്ന് വിചാരിച്ചാൽ അത് മൂടത്തരമാണ്, അത് നടക്കില്ല. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ആഗോളതലത്തിൽ തന്നെ ദുരന്തങ്ങൾ വർദ്ധിക്കുന്നതായിട്ടാണ് പഠനങ്ങൾ, പ്രത്യേകിച്ചും ഐക്യരാഷ്ട്രസഭ പുറപ്പെടുവിച്ചിട്ടുള്ള പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഈ ദുരന്തങ്ങളോടൊപ്പം എങ്ങനെ ജീവിക്കാം എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. 2007 മുതലാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രവർത്തനം ആരംഭിച്ചത്. അല്ല, 2005 ദേശീയ ദുരന്ത നിവാരണ നിയമം ഇന്ത്യയിൽ വരുന്നത്. അപ്പോൾ അതിനനുസൃതമായിട്ട് നിയമത്തിൽ പറയുന്ന പോലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ രീതിയിലുള്ളൊരു അതോറിറ്റി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അധ്യക്ഷനായിട്ടുള്ള അതോറിറ്റി രൂപീകരിക്കണമെന്ന് ഈ നിയമത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിനനുസൃതമായിട്ടാണ് കേരളത്തിലും നമ്മൾ ഈ അതോറിറ്റി തുടങ്ങിയത്. എന്നാൽ അതോറിറ്റി നിലവിൽ വന്നതിന് ശേഷം നമുക്കറിയാം, ഇപ്പോൾ ഏകദേശം 10 കഴിഞ്ഞു, പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. പല പഠനങ്ങൾ എന്ന് പറഞ്ഞാൽ ദുരന്തങ്ങളെക്കുറിച്ചിട്ടുള്ള പഠനങ്ങൾ, ദുരന്ത സാധ്യതയുടെ പഠനങ്ങൾ, ദുരന്തം ലഘൂകരിക്കുന്നതിനുള്ള ഉപാധികൾ, അങ്ങനെയൊക്കെയുള്ള പല പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ പല പദ്ധതികൾ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുള്ള പദ്ധതികൾ രൂപീകരിച്ചിട്ടുണ്ട്. പല പദ്ധതികളും ഇപ്പോൾ നടന്നു വരുന്നു, പല പദ്ധതികൾ നടപ്പിലാക്കി കഴിഞ്ഞു, പല പദ്ധതികളും ഇനി നടപ്പിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പ്രത്യേകിച്ചും ജനുവരി 2019 കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാന മന്ദിരം തിരുവനന്തപുരത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. അപ്പോൾ ഈ ഉദ്ഘാടനത്തിന് ശേഷം ഞങ്ങൾ തീർച്ചയായിട്ടും കുറച്ചും കൂടി വിപുലമായ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തുന്ന രീതിയിൽ പ്രവർത്തിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതിൽ 24 പ്രവർത്തിക്കുന്ന അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത് നമുക്ക് ലഭിക്കുന്ന എല്ലാ മുന്നറിയിപ്പുകളും സൂക്ഷ്മമായി അവലോകനം ചെയ്യുകയും അപഗ്രഥനം ചെയ്യുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണ് പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം. അപ്പോൾ അത് നമുക്ക് പല ദുരന്തങ്ങളെക്കുറിച്ചിട്ടുള്ള മുന്നറിയിപ്പുകൾ കാലാവസ്ഥാ കേന്ദ്രത്തിൽ നിന്നും അതുപോലെ ഇൻകോയ്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്നും ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. മുന്നറിയിപ്പുകൾ ശരിയായ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുകയും എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്വമാണുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു പദ്ധതി ഇപ്പം നമ്മൾ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഭിന്നശേഷി സംയോജിത ദുരന്ത ലഘൂകരണ പദ്ധതി. ഇത് 2015 ഇതിന് തുടക്കം കുറിക്കുന്നത്. 2016 അത് സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക സഹായത്തോടുകൂടെ തന്നെ കേരളത്തിലുടനീളം ഈ പദ്ധതി ലോഞ്ച് ചെയ്യുകയുണ്ടായി. അത് 2016 മെയ് മാസമാണ് തുടങ്ങുന്നത്. ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് 2015 കേരള സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പിൻ്റെ കണക്ക് പ്രകാരം 793937 പേരാണ് കേരളത്തിൽ ഭിന്നശേഷിക്കാരായിട്ടുള്ളത്. അത് ഏകദേശം 2.23% വരും. അപ്പോൾ ഇവരെ എങ്ങനെയാണ് ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തുക എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരമെന്ന രീതിയിലാണ് ഈ പദ്ധതി വന്നത്. അപ്പോൾ അതിൽ അന്ന് മുതൽ എന്ന് പറഞ്ഞാൽ 2016 ഈ ഭിന്നശേഷിക്കാർക്ക് പ്രയോജനമാകുന്ന രീതിയിലുള്ള പരിശീലന പദ്ധതികൾ ആവിഷ്കരിക്കുകയും 2017-18 കാലഘട്ടങ്ങളിൽ പല ജില്ലകളിലും പോയി ഭിന്നശേഷിക്കാർക്ക് വേണ്ടി മാത്രം പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കാനായിട്ട് ഈ അതോറിറ്റിക്ക് കഴിഞ്ഞു. ഇത് നിങ്ങളറിയുന്ന പോലെ ഭിന്നശേഷി ഈ സെൻസസ് പ്രകാരം 22 തരത്തിലുള്ള ഭിന്നശേഷിക്കാരെയാണ് കേരളത്തിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പല ഭിന്നശേഷിക്കാർക്കും നമ്മൾ പറയുന്ന കാര്യങ്ങളോ നമ്മൾ എഴുതി കാണിക്കുന്നതോ മനസ്സിലാവണമെന്നില്ല. ഉദാഹരണം, കാഴ്ചാ വൈകല്യമുള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ ലഘുലേഖകൾ വായിക്കാനായിട്ട് സാധിക്കില്ല. ശ്രവണ സംസാര ശേഷി ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന കാര്യം കേൾക്കുവാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ഈ പരിശീലനത്തിന് മുമ്പ് തന്നെ ചെയ്തത് ഇവർക്ക് സൗഹൃദപ്രദമായിട്ടുള്ള പരിശീലന സാമഗ്രികൾ വികസിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ബ്രെയിലുള്ള പാഠ്യപദ്ധതികൾ, അതുപോലെ തന്നെ ആംഗ്യ ഭാഷയിലുള്ള വീഡിയോ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് നിഷ് എന്ന് പറയുന്ന സ്ഥാപനത്തോട് ചേർന്ന് ചെയ്യുകയുണ്ടായി. അപ്പോൾ അങ്ങനെ 5 ദുരന്തങ്ങളെക്കുറിച്ച്, കേരളത്തിൽ വരാൻ സാധ്യതയുള്ള ഇടിമിന്നൽ, വെള്ളപ്പൊക്കം, വരൾച്ച, ഭൂകമ്പം, പ്രളയം, അങ്ങനെ 5 ദുരന്തങ്ങളെക്കുറിച്ചുള്ള ആംഗ്യ ഭാഷയിലും അതുപോലെ തന്നെ ബ്രെയിലുമുള്ള ലഘുലേഖകൾ ഉണ്ടാക്കുവാനായിട്ട് ഇടയായി. അതിനുശേഷം ഓരോ ജില്ലയിലും 4 പരിശീലനങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി. അത് 4 എന്ന് പറയുന്നത് 4 വിവിധമായ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആദ്യത്തെ ദിവസം കാഴ്ച വൈകല്യമുള്ളവർ, 2 ശ്രവണ സംസാര വൈകല്യമുള്ളവർ, 3 ചലന വൈകല്യമുള്ളവർ, 4 ബുദ്ധിവൈകല്യമുള്ളവർ. ഇതിൽ ബുദ്ധിവൈകല്യമുള്ളവർക്ക് മാത്രം അവരുടെ പരിചാരകർക്ക് പരിശീലനം നൽകുന്നു. എന്നാൽ മറ്റ് മൂന്ന് വിഭാഗങ്ങളിലുള്ളവർക്ക് അവർക്ക് തന്നെ എന്ന് പറഞ്ഞാൽ വീൽചെയറിൽ തന്നെ വന്ന് പരിശീലനം അറ്റൻഡ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടെ തന്നെയാണ്. 11 ജില്ലകളിൽ ഇത് തീർന്നു. ബാക്കി 3 ജില്ലകളിൽ ഇനി നടക്കാനിരിക്കുന്നു. മാർച്ച് അവസാനത്തിന് മുമ്പ് ഈ 3 ജില്ലകളിലും ഇത് തീരുന്നതാണ്. അപ്പോൾ ഇത് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ ആകർഷിച്ച ഒരു പദ്ധതിയാണ്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മാർഗനിർദ്ദേശങ്ങൾ തന്നെ ഈ കരട്, അതിൻ്റെ കരട് ഈ അടുത്താണ് അത് പുറത്തിറങ്ങിയത്. അതിന് വളരെ മുമ്പ് തന്നെ സംസ്ഥാന തലത്തിൽ നമ്മൾ ഈ പദ്ധതി നടത്തുകയുണ്ടായി. അത് വളരെ ആവശ്യമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. എന്ന് മാത്രമല്ല, പല ജില്ലകളിൽ ഞങ്ങളിത് നടത്തിയപ്പോൾ ഭിന്നശേഷിക്കാർ തന്നെ പലരും വളരെ അപ്രീഷിയേറ്റ് ചെയ്യുകയുണ്ടായി. അവർക്ക് ഈ രീതിയിലുള്ള പരിശീലനങ്ങൾ ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നും പറയുകയുണ്ടായി. എന്ന് മാത്രമല്ല, ഈ പരിശീലനങ്ങളിൽ നമ്മൾ ദുരന്തങ്ങളെക്കുറിച്ച് മാത്രമല്ല, അവരുടെ വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും എമർജൻസീസ് വരികയാണെങ്കിൽ, ഉദാഹരണം ഒരു പാമ്പുകടിയേറ്റാൽ അല്ലെങ്കിൽ പെട്ടെന്നൊരു ഹൃദയസ്തംഭനമുണ്ടായാൽ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടുള്ള സെഷനുകളിൽ നമ്മൾ വളരെ പ്രായോഗികമായിട്ടുള്ള പ്രഥമ ശുശ്രൂഷയെക്കുറിച്ചാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. അതിൽ ഈ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ അവർക്ക് പ്രാക്ടിക്കലായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള മാനിക്വീൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ പരിശീലനം കൊടുക്കുന്നത്. അപ്പോൾ ഈ പരിശീലനത്തിന് വരുന്ന എല്ലാവരും തന്നെ CPR എങ്ങനെ കൊടുക്കണം, അത് എത്ര പ്രാവശ്യമാണ് അത് കൊടുക്കേണ്ടത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ വിദഗ്ധരാൽ ഡോക്ടർ തന്നെയാണ് അത് എടുക്കുന്നത്. പരിശീലനത്തിൽ വരുന്ന ഓരോരുത്തർക്കും സർട്ടിഫിക്കറ്റ് അടക്കം നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ പദ്ധതി വളരെ അത് സക്സസ്ഫുള്ളാണ് എന്നാണ് എല്ലാവരുടെയും ഫീഡ്ബാക്കിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഈ പ്രളയ സമയത്ത് ഞങ്ങൾ ശ്രദ്ധിച്ച മറ്റൊരു കാര്യമാണ്, ഭിന്നശേഷിക്കാർ താമസിക്കുന്ന വീടുകളിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് വളരെ ബുദ്ധിമുട്ട് നേരിടുകയുണ്ടായി. കാരണം പല ഭിന്നശേഷിക്കാരും നമ്മളറിയുന്ന പോലെ ദാരിദ്ര്യരേഖയ്ക്ക് കീഴെയാണ്, സാമ്പത്തികമായി അധികം മെച്ചപ്പെട്ട നിലയിലില്ലാത്തവരാണ് കൂടുതലും. അപ്പോൾ അവരെ രക്ഷിക്കുന്നതിനായിട്ട് പ്രവർത്തകർ കടന്നുപോയപ്പോൾ ഈ വീൽചെയർ എടുത്തുകൊണ്ട് ഡോറിന് പുറത്ത് ഇറങ്ങാൻ കഴിയാത്ത അത്രയും വീതി കുറഞ്ഞ വാതിലുകളും ഒക്കെ ആയിരുന്നു. എന്ന് മാത്രമല്ല, ഒരു വീൽചെയർ എടുത്ത് ഒരാളെ രക്ഷിക്കണമെങ്കിൽ ഒരു വീൽചെയറിന് ഏകദേശം 14 കിലോ ആണ്. അപ്പോൾ അതും കൂടി പിടിക്കുകയും പിന്നെ ആളിൻ്റെ വെയിറ്റും കൂടി താങ്ങാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയുണ്ടായി. അങ്ങനെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ട്. എന്ന് മാത്രമല്ല, ഒരു തരത്തിൽ നമ്മളവരെ ബുദ്ധിമുട്ടിയാണെങ്കിലും രക്ഷിച്ചതിന് ശേഷം നമ്മൾ റിലീഫ് ക്യാമ്പുകളിലോട്ട് കടന്നു കൊണ്ടുപോകുമ്പോൾ റിലീഫ് ക്യാമ്പുകളിൽ ഭിന്നശേഷി സൗഹൃദമല്ലാത്ത രീതിയിലുള്ള ടോയ്ലറ്റുകൾ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഇങ്ങനെ കേൾക്കുകയുണ്ടായി. കാരണം അത്രയ്ക്കധികം റിലീഫ് ക്യാമ്പുകൾ കേരളത്തിൽ പ്രവർത്തിച്ചു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സ്കൂളുകളിലാണ് കൂടുതൽ റിലീഫ് ക്യാമ്പുകൾ പ്രവർത്തിച്ചത്. സ്കൂളുകളിലേക്ക് കടക്കാനായിട്ട് റാമ്പുകളും കാര്യങ്ങളും എല്ലാം നമ്മുടെ എല്ലാ സ്കൂളുകളിലും ഉണ്ട്. പ്രത്യേകിച്ച് സർവശിക്ഷാ അഭിയാൻ പോലെയുള്ള പദ്ധതികളിലൂടെ നിർമ്മിച്ച റാമ്പുകളും റെയിലിങ്സും എല്ലാം ഉണ്ട്. എന്നാൽ ചില ടോയ്ലറ്റുകളിൽ ഇപ്പോഴും പൂർണ്ണമായിട്ട് ഭിന്നശേഷി സൗഹൃദമല്ല എന്നുള്ളതാണ് എൻ്റെ വാസ്തവം. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ നമ്മുടെ വീടുകൾ പോലും, ഭിന്നശേഷിക്കാർക്കുള്ള വീടുകൾ പോലും ഭിന്നശേഷി സൗഹൃദമല്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുകയുണ്ടായി. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഏകദേശം 14,000 വീടുകളാണ് നമുക്ക് കേരളത്തിൽ പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പുനർനിർമ്മാണത്തിൽ നോക്കുമ്പോൾ ഭിന്നശേഷിക്കാരുള്ള വീടുകളിൽ തീർച്ചയായിട്ടും ഭിന്നശേഷി സൗഹൃദമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തണം. അതിന് ഉദാഹരണം, ചവിട്ടുപടികൾ ഒഴിവാക്കി റാമ്പ് ഉണ്ടാക്കുക, അതിനോട് ചേർന്ന് തന്നെ റെയിലിങ്സ് അവർക്ക് പിടിച്ച് നടക്കാനായിട്ടോ അല്ലെങ്കിൽ വീൽചെയർ ഉപയോഗിക്കുന്നതിനായിട്ടുള്ളൊരു റെയിലിങ് വയ്ക്കുക. ഈ റാമ്പ് എന്ന് പറയുന്നത് 1:12 അനുപാതത്തിലായിരിക്കണം എന്നുള്ളതാണ് നാഷണൽ ബിൽഡിംഗ് കോഡ് പറയുന്നത്, 2016 നാഷണൽ ബിൽഡിംഗ് കോഡ് പറയുന്നത്. അപ്പോൾ ആ ഒരു അനുപാതത്തിൽ നിർമ്മിക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ചുരുങ്ങിയത് 1:10 അനുപാതത്തിലെങ്കിലും ആയിരിക്കണം എന്നാണ് വിദഗ്ധർ പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ ഭവനത്തിനുള്ളിൽ ഉള്ള പ്രത്യേകിച്ചും ടോയ്ലറ്റ്സ് ശുചിമുറികളിൽ ഭിന്നശേഷി സൗഹൃദമാക്കണം. അവർക്ക് പരസഹായം കൂടാതെ ടോയ്ലറ്റിൽ പോകുന്നതിനും വരുന്നതിനുമുള്ള വാതിലുകളും അതുപോലെ തന്നെ ക്ലോസറ്റ് സീറ്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം. അവർക്ക് കൂടി വീഴാതിരിക്കുവാനും ഈ വീൽ ചെയർ കൊണ്ടുപോകുവാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ, അതിൻ്റെ വാതിലിൻ്റെ വീതി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള ഇതൊക്കെയായിട്ട് നമ്മൾ ഈ പുനർനിർമ്മാണ സമയങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു ചെറിയൊരു കൈപുസ്തകവും ഇറക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഒരു ലഘുലേഖയും ഇറക്കുകയുണ്ടായി. UNDP സഹായത്തോടെയാണ് നമ്മളത് ചെയ്തത്. അതിൽ ഭിന്നശേഷിക്കാർക്ക് സൗഹൃദമായിട്ടുള്ള ഭവന നിർമ്മാണം എങ്ങനെ ശ്രദ്ധിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. എന്ന് മാത്രമല്ല, നമ്മുടെ ഈ ഡോർ വാതിലുകളുടെ വാതിൽ പിടികൾ, ഡോർ ഹാൻഡിൽ പോലും ഭിന്നശേഷി സൗഹൃദമായിരിക്കണം. നമ്മൾ ചില ഡോറുകളിലെല്ലാം ഇങ്ങനെ ഉരുണ്ടിട്ടുള്ള ഡോർ ഹാൻഡിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു ഹാൻഡിലാണെങ്കിൽ കൈക്കൊക്കെ പരിക്ക് പറ്റിയവർക്ക് തുറക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. ഇൻക്ലൂഡിംഗ് ഡോർ ഹാൻഡിൽ വരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ പർച്ചേസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഭവന നിർമ്മാണം നടത്തുന്നതിനായി. എന്നാലും നമ്മൾ ഭവന നിർമ്മിക്കുന്നതോടൊപ്പം ഈ ഭിന്നശേഷി സൗഹൃദമാക്കുവാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ഒരു ഭവനത്തിന് 10,000 അല്ലെങ്കിൽ അതിൽ കുറവേ ചിലവ് വരുന്നുള്ളൂ എന്നുള്ളതാണ് അതിൽ വളരെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഈ 10,000 രൂപയും കൂടി നമ്മൾ ഇടുകയാണെങ്കിൽ നമ്മുടെ ഭവനം ഭിന്നശേഷി സൗഹൃദമാക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഭവനത്തിൽ തന്നെ ഇപ്പം നമ്മളൊരു 40 വയസ്സാകുമ്പോഴാണ് വീട് ഭവനം നിർമ്മിക്കുന്നതെങ്കിൽ ഒരു 40 വയസ്സും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രായാധിക്യത്തിലായിരിക്കും. അപ്പോൾ നമ്മുടെ വീട് തന്നെ നമുക്ക് സൗഹൃദപ്രദമല്ലാത്ത രീതിയിൽ ആയി കണ്ടു ഈ പ്രളയ സമയത്ത്. പ്രത്യേകിച്ചും പത്തനംതിട്ട മേഖലയിലൊക്കെ നമുക്കറിയാം, പലരും മക്കളെല്ലാം വിദേശത്ത് ജോലി ചെയ്യുന്നവരും അവിടെയാണ്. അപ്പോൾ പ്രളയത്തിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് 2 നിലയും 3 നിലയുള്ള വീടുകളായിരുന്നെങ്കിലും അവർക്ക് സ്വയമായിട്ട് ഒരു നിലയിൽ നിന്ന് മറ്റൊരു നിലയിലേക്ക് കയറി പോകുവാനായിട്ട് സാധിക്കാതെ വന്നു. അപ്പോൾ നമ്മുടെ ഭവനങ്ങൾ തന്നെ നമുക്ക് ഒരുപക്ഷെ ഭിന്നശേഷി എന്ന രീതിയിൽ ഒരു ഭിന്നശേഷി നമുക്ക് ഇപ്പോൾ ഇല്ലെങ്കിലും നാളെ അല്ലെങ്കിൽ ചില വർഷങ്ങൾക്ക് ശേഷം നമുക്കും ഈ ടോയ്ലറ്റും അതുപോലെ തന്നെ നമ്മുടെ മുകളിലത്തെ മുറികളിലൊക്കെ കയറുന്നതിന് ബുദ്ധിമുട്ട് നമുക്ക് തന്നെ വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് ഭിന്നശേഷി ഇല്ലെങ്കിൽ പോലും നമുക്ക് അത് സൗഹൃദപ്രദമാക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്.
രാജ്യത്താകമാനം മാതൃകയായ പ്രവർത്തനങ്ങളുമായാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നോട്ട് പോകുന്നത്. അതോറിറ്റിയുടെ ഭിന്നശേഷി സൗഹൃദ പ്രവർത്തനങ്ങൾ ഏറെ പ്രകീർത്തിക്കപ്പെട്ടിരിക്കുന്നു. ഓഖി, വരൾച്ച, തുടർന്ന് പ്രളയം, ഇങ്ങനെ കേരള ജനത അഭിമുഖീകരിച്ച അതിജീവിച്ച ദുരന്തങ്ങൾ ഏറെയാണ്. ദുരന്തമുഖത്ത് നിന്ന് ലഭിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ട് എങ്ങനെ നവകേരളം പടുത്തുയർത്താമെന്ന ചിന്തകളാണ് പുതുനാമ്പുകൾ പങ്കുവയ്ക്കുന്നത്. വയോജനങ്ങളെയും ഭിന്നശേഷിക്കാരെയും എല്ലാം പരിഗണിച്ച് മുന്നോട്ട് നീങ്ങേണ്ടതിന്റെ പ്രാധാന്യം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്റ്റേറ്റ് പ്രോജക്ട് ഓഫീസർ ശ്രീ ജോ ജോൺ ജോർജ് വ്യക്തമാക്കി. നവകേരള സൃഷ്ടിക്ക് ഉതകുന്ന കൂടുതൽ കാര്യങ്ങൾ പരിപാടിയുടെ വരും അധ്യായങ്ങളിലൂടെ അദ്ദേഹം പങ്കുവയ്ക്കുന്നതാണ്. അശാസ്ത്രീയമായ നിർമ്മാണങ്ങളും കയ്യേറ്റങ്ങളും അടക്കം മനുഷ്യനിർമ്മിതമായ സാഹചര്യങ്ങളാണ് പ്രളയത്തെ കൂടുതൽ ദുരിതപൂർണമാക്കിയത് എന്ന് പറയാതെ വയ്യ. അതുകൊണ്ടുതന്നെ മണ്ണറിഞ്ഞുള്ള കൃഷിയുടെയും ഭൂമിയറിഞ്ഞുള്ള നിർമ്മിതിയുടെയും പ്രാധാന്യം കേരള ജനതയെ ഓർമ്മിപ്പിച്ചു ഈ പ്രളയം. വരും നാളുകളിലെ നിർമ്മിതികളെങ്കിലും പ്രകൃതി സൗഹൃദമാക്കേണ്ടതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ഒരു ചിത്രീകരണം കേൾക്കാം ഇനി.
ജാനകി, ഒരു ചായ ഇങ്ങോട്ട് എടുത്തോളി. എന്റെ ബേറഞ്ഞ് എന്തിനാ ഈ പേപ്പർ ഇങ്ങനെ മാച്ച് നോക്കണത്? പേപ്പറിങ് കൊണ്ടാ ഞാൻ വായിച്ചോട്ടെ. പ്രളയത്തിന്റെ നഷ്ടപരിഹാരം വല്ലത് ആയിക്കൊണ്ടോന്നൊന്ന് നോക്കണം. അവിടെ പോയിട്ടേ
ഇന്റെ റബ്ബുലാലമിനായ തമ്പുരാനെ, ഞമ്മൾ ഇന്നലെ എന്റെ ശുക്കൂറിനെയും കൂട്ടിയിട്ട് പഞ്ചായത്തിക്ക് അങ്ങോട്ട് പോയി. ഓനക്കൊരു പോര കെട്ട അപേക്ഷ കൊടുക്കാനായിനോയി. ആടെ ചെന്ന പോലി പറയാ, ഇനി അങ്ങനെ വിചാരിക്കുമ്പോ അങ്ങ് ചേടാന്നും പറഞ്ഞിട്ട് പോര കെട്ടാൻ പറ്റൂലാന്ന്. ഞമ്മളിപ്പ എന്താ കാട്ടുക?
അതെന്താ സൈനു, അതെന്താ ഇപ്പൊ വീട് പണിയാനൊരു തടസ്സം?
അതല്ലമ്മേ എനക്കും തിരിയാത്ത്. ഓല് പറഞ്ഞ എനക്കോ, ഞമ്മള് പറഞ്ഞ ഓൽക്കോ തിരിഞ്ഞുക്കോ?
അതെന്റെ സൈനുത്താ, അവരെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവും. നമ്മുടെ പ്രളയം കഴിഞ്ഞതോടുകൂടിട്ടേ വീടെന്നല്ല ഏത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും അത് ആ പ്രദേശത്തിന് ചേർന്നതാണോന്നേ പഠിക്കണം. അത് കഴിഞ്ഞിട്ടേ ഇനി അനുമതിയൊക്കെ കിട്ടത്തുള്ളൂ.
അവ പിന്നെ കത്ര ചേച്ചി, നമ്മളല്ലേ പോര കട്ടണതു? ഏണ് വേണമെങ്കിൽ നമ്മളല്ലേ തീരുമാനിക്കേണ്ടതു?
എന്റെ പേരാ ഇജ്ജിപ്പ പറഞ്ഞില്ലേ, അതന്നെ പേരാ. ഈ പ്രളയത്തില് കേരളത്തിൽ ഇത്രയും കുഴപ്പമുണ്ടാകാൻ കാരണം ഈ മനുഷ്യമാർക്ക് തോന്നിയെടുത്ത് തോന്നും പോലെ വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ? മായ വന്നപ്പോ എന്താ സ്ഥിതി? എല്ലാം കുഴപ്പമായില്ലേ?
ആ പണ്ടുള്ളവരെ, ഭൂമിയുടെ കിടപ്പും വായുവിന്റെ സഞ്ചാരവും നീരിന്റെ ഒഴുക്കും ഒക്കെ നോക്കിയിട്ടാ വീട് പണിയ. ഇപ്പൊ അതൊക്കെ എവിടെ? വലിയ ചതുപ്പിലും പാടത്തും ഒക്കെ അല്ലേ പ്രകൃതിയില് പണി.
അതമ്മ പറഞ്ഞത് ശരി തന്നെയാ. തോടിന്റെയും പുഴയുടെ ഒക്കെ ഗതി മാറ്റിയിട്ടാണെങ്കിലും വീട് പണിയാൻ വിചാരിച്ചെടുത്ത് തന്നെ പണിയുന്ന ഒരു രീതി ഇപ്പൊ കൂടി വന്നിട്ടുണ്ട്.
അപ്പൊ പിന്നെ മുണ്ട കച്ച കാടിനെ ചായടിലു, ചായ്പമാർക്ക് ചാമച്ചിക്കാനു, വീട് പണിതത് മുട്ടോളം താഴത്തുള്ള കുറവ കണ്ടെത്തിലല്ലേ?
എന്നിട്ടെന്താ കാര്യോ? കഴിഞ്ഞ പ്രളയത്തിലല്ലേ ഒരു കെട്ടിടത്തിന്റെ ഒരു ഭാഗം മുയ്മനം കാണ്ടുപോയില്ലേ? ഇനിയിപ്പെന്തായി? അതൊക്കെ പൊളിച്ച് ഒന്നുകൂടി പണിയെടുക്കേണ്ടി വരൂലേ?
വീടിന്റെ അടിത്തറ ബലവത്താണെങ്കിൽ കാറ്റിനെ മഴേനേം പേടിക്കണ്ട. നാ ചൊല്ല്.
അല്ല നങ്ക പുരൊക്കെ കെട്ടി തന്നത് പഞ്ചായത്തുകാരല്ലേ, അവ കുറപ്പൊക്കെ ഉണ്ടാവോ?
പിന്നെ കുറിപ്പിന്റെ ഉറപ്പായിരിക്കും. എന്റെ പേരാ, പഞ്ചായത്ത് ആണേലും വില്ലേജ് ആണേലും ഇനിയിപ്പൊ കേന്ദ്രമാണേലും പെര കെട്ടണമെങ്കിൽ ആദ്യം ആ സ്ഥലത്തെ കുറിച്ച് പഠിക്കും. ഇനി പണിയാൻ തുടങ്ങിയാല് ആ പറഞ്ഞ രീതിയിൽ തന്നെയാണോ അടിത്തറ മുതൽ മേൽക്കൂര വരെ പണിതെന്ന് അന്വേഷിക്കും.
ഇപ്പളല്ലേ നമുക്ക് തിരിഞ്ഞേ? അപ്പോല് പറഞ്ഞു നേരല്ലേ?
ആ ഒരു മുന്നൊരുക്കം ഉള്ളത് നല്ലതാ. ഇനി ഒരു ദുരന്തം ഉണ്ടായാല് അത് കാറ്റായാലും മഴയായാലും തീയാണെങ്കിലും അതിന്റെ കാഠിന്യം കുറയ്ക്കാൻ ഇത് നല്ലതാ.
അല്ലാമേ നമ്മുടെ ചായക്കടയും വീടും ഒക്കെ പൊളിച്ച് പണിയേണ്ടി വരും അമ്മേ.
അങ്ങനെ ഇനി പേടിക്കണ്ട ജാനകി, ഉറപ്പില്ലാത്ത ഈ ചായക്കട പോലത്തെ കെട്ടിടങ്ങളൊക്കെ ഇങ്ങോട്ട് ഉറപ്പാക്കിയാ പോരെ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇനി വെള്ളപ്പൊക്കെ ഉണ്ടായാൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള വൈകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി വെക്കുകയും വേണം.
ഇതിപ്പോ ആദ്യമായിട്ടുണ്ടായ വെള്ളപ്പൊക്കം ആയോണ്ടല്ലേ ഞമ്മളൊക്കെ പേരെ കുടുങ്ങിയേ. ഞമ്മളെ ശുക്കൂറിനോട് ആദ്യേ ഞാൻ പറഞ്ഞ നമുക്ക് ക്യാമ്പിൽ പോവാന്ന്. എന്നിട്ടോൻ കേക്കണ്ടേ? എന്നിട്ടോൻ എന്താ പറഞ്ഞറിയോ? എന്റെ മായപ്പ കുറയൂന്ന്, അതൊക്കെ ഇറങ്ങി പോവൂന്ന്. എന്നിട്ടെന്തായി? കട്ടിലിന്റെ മോള് വെള്ളം കേറിയപ്പല്ലേ എന്റെ റബ്ബേ ഞമ്മളാകെ കുടുങ്ങിപ്പോയി. അള്ളാനെ റസൂലിനെ കണ്ട്.
എന്താ സൈനുത്ത, നിങ്ങൾ പെര കെട്ടാൻ പോകുമ്പോ ചോദിച്ച് മനസ്സിലാക്കി പണിയാൻ തുടങ്ങുന്നതാ നല്ലത്.
അത് വേണം കത്രു. സൈനുവിന് മാത്രമൊന്നുമല്ല നമുക്കും വേണം. ഇനി ഒരു പ്രളയം ഉണ്ടായാലേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാ.
ആ ജാനകി, ഈ മേഖലയില് ധാരാളം പരിശീലന ക്ലാസ്സുകള് വേറെ ബോധവൽക്കരണ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ആടേക്ക് പോയാ പോരെ.
ആ പിള്ളാച്ചൻ പറഞ്ഞത് ശരിയാ. എന്തെങ്കിലുമൊക്കെ ദുരന്തങ്ങള് വന്ന് അതിന്റെ ദോഷഫലങ്ങളൊക്കെ ഏറ്റുവാങ്ങുന്നതിനേക്കാൾ നല്ലതാ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു മുൻകരുതലുകൾ എടുക്കുന്നത്. എല്ലാരും ശ്രദ്ധിക്കുന്നത് നല്ലതാ.
അനുഭവ പാഠങ്ങൾ തുടർ പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരണം. നാം ഒന്നായി നീങ്ങിയാൽ ഉടഞ്ഞു വീണ കേരളത്തെ നമുക്ക് ചേർത്തു വയ്ക്കാനാകും. പഴയതിനേക്കാൾ ഭംഗിയുള്ളതായി. പുതുനാമ്പുകളുടെ ഈ അധ്യായം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.
ഭൂമിയിൽ നല്ല മണ്ണ് വേണം. ജീവജാലങ്ങൾ നിലനിൽക്കാൻ, വെള്ളം പിടിച്ചു നിർത്താൻ, പ്രളയം തടയാൻ, വരൾച്ച ഇല്ലാതാക്കാൻ, കാലാവസ്ഥാ മാറ്റം ചെറുക്കാൻ, വിളകൾ വളരാൻ, നമുക്ക് ജീവിക്കാൻ മണ്ണെന്ന അമൂല്യനിധി നമുക്ക് കാത്തു പരിപാലിക്കാം. പുതുവർഷത്തിലെ പ്രതിജ്ഞകളിൽ ഒന്നതാകട്ടെ, അടുത്ത തലമുറയ്ക്കായി കാത്തുവെക്കാം. മണ്ണുവേണം, നല്ല മണ്ണുവേണം.
പുതുനാമ്പുകൾ.
നവകേരളത്തിനായി ഒരു ചുവടുവയ്പ്.
പ്രളയാനന്തര കേരളത്തിന്റെ പുനർനിർമ്മിതിക്കായി യുനിസെഫിന്റെ സഹകരണത്തോടെ റേഡിയോ മാറ്റുലി അവതരിപ്പിക്കുന്ന പരിപാടി
പുതുനാമ്പുകൾ.